الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد بهماني رايا سهودرنگل كتاب التوحيد കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് വ്യത്യസ്ത രൂപങ്ങളിൽ ഉള്ള ഷിർക്കുകളെ കുറിച്ചിട്ടാണ്. അത് തബറുക്കാകട്ടെ, അള്ളാഹു അല്ലാത്ത ആളുകളോടുള്ള നേർച്ചയാകട്ടെ, അള്ളാഹു അല്ലാത്ത ആളുകളോടുള്ള ഇസ്തിആദ രക്ഷതേടലാകട്ടെ, അതുപോലെ പ്രയാസഘട്ടത്തിലുള്ള സഹായതേട്ടമായ ഇസ്തിഗാസയാകട്ടെ, ഇങ്ങനെ തുടങ്ങിയ വ്യത്യസ്ത രൂപങ്ങളിലുള്ള ഷിർക്കിനെ കുറിച്ചിട്ടാണ് നമ്മൾ മനസ്സിലാക്കി വന്നിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം കൊടുത്തിട്ടുള്ള ഈ അധ്യായം ബാബു ഖൗലില്ലാഹി തആല അയുശ്രികൂന മാ ലാ യഖ്ലുഖു ശൈഅൻ വഹും യഖ്ലഖൂൻ വലാ യസ്തതീഊന ലഹും നസ്റൻ വലാ അൻഫുസഹും യൻസുറൂൻ. ഇവിടെ അദ്ദേഹം അധ്യായത്തിന് ഒരു പേര് കൊടുക്കുന്നതിന് പകരം രണ്ട് ആയത്തുകൾ ഇതിന്റെ അധ്യായം എന്ന് പറഞ്ഞിട്ട് രണ്ട് ആയത്തുകളാണ് കൊടുത്തിട്ടുള്ളത്. സൂറത്തുൽ അഅറാഫിൽ 191-ാമത്തെയും 192-ാമത്തെയും ആയത്താണ്. ഈ ആയത്തുകൾ കൊടുത്തിട്ട് ഇതാണ് അദ്ദേഹം ഈ അധ്യായത്തിന്റെ തലക്കെട്ടായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? അല്ലാഹു തആല മക്ക മുശ്രിക്കുകൾ അതല്ലെങ്കിൽ ഷിർക്ക് ചെയ്യുന്ന ആളുകളോട് ചോദിക്കുകയാണ്. നിഷേധാത്മക രീതിയിലുള്ള ചോദ്യമാണ്, ഉത്തരം കിട്ടുന്നതിന് വേണ്ടിയിട്ടല്ല. അയുഷിരിക്കൂൻ, അവർ പങ്കുചേർക്കുകയാണോ? മാ ലാ യഖ്ലുഖു ശൈഅൻ, ഒന്നിനെയും പടക്കാത്ത പടപ്പുകളോട്, ഒന്നിനെയും പടക്കാത്ത ഒരു വസ്തുവിനെയും ഉണ്ടാക്കാൻ അറിയാത്ത ആളുകളോടാണോ അവർ അള്ളാഹുവിന് പുറമെ ഇബാദത്തുകൾ ചെയ്യുന്നത്, ഷിർക്ക് ചെയ്യുന്നത്? വഹും യുഖ്ലഖൂൻ, അവരാകട്ടെ ഈ പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകളാകട്ടെ, അത് വസ്തുക്കളാകട്ടെ അതല്ലെങ്കിൽ ജീവനുള്ളവയാകട്ടെ, വഹും യുഹ്ലഖൂൻ, അവരെല്ലാവരും പടക്കപ്പെട്ടവരാണ്. അവർ ഒന്നിനെയും പടച്ചിട്ടില്ല എന്ന് മാത്രമല്ല അവരാകട്ടെ പടക്കപ്പെട്ടവരാണ്. വലാ യസ്തതീഊന ലഹും നസ്റൻ, അവർക്ക് ഈ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ഇവരിൽ നിന്നും ഒരു സഹായവും കിട്ടുകയില്ല. ഒരു സഹായവും ഈ പ്രാർത്ഥിക്കപ്പെടുന്ന വസ്തുക്കൾക്ക് അല്ലെങ്കിൽ പ്രാർത്ഥിക്കപ്പെടുന്ന ജീവനുള്ള ആളുകൾക്ക് നൽകുവാൻ സാധിക്കുകയില്ല. വല അൻഫുസഹും യൻസുറൂൻ, അല്ല അവർക്ക് അവർ സ്വന്തത്തിന് തന്നെ സഹായം ചെയ്യാനുള്ള കഴിവും ഈ പ്രാർത്ഥിക്കപ്പെടുന്ന വസ്തുക്കൾക്കില്ല എന്നുള്ളതാണ്. ഇവിടെ ഈ അധ്യായം കൊണ്ടുവരാനുള്ള കാരണമായി പണ്ഡിതന്മാർ പറയുന്നത്, കഴിഞ്ഞ അധ്യായങ്ങൾ വ്യത്യസ്ത രൂപങ്ങളിലുള്ള ഷിർക്കിനെ കുറിച്ച് അറിയിച്ചു തന്നു. ഈ ചെയ്യുന്ന ഷിർക്കുകളെല്ലാം തന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? മനുഷ്യന്മാർ ഷിർക്ക് ചെയ്യുന്നത് ഒന്നുകിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരങ്ങൾ ഇങ്ങോട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ ഉപദ്രവങ്ങൾ തങ്ങളിൽ നിന്നും തട്ടിപ്പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അത് ഇസ്തിഗാസയാകട്ടെ ഇസ്തിആദയാകട്ടെ, ഇനി അള്ളാഹു അല്ലാത്ത ആളുകൾ കൊണ്ട് നേർച്ച കൊടുക്കുന്നതാകട്ടെ, ചില ഷർറുകളിൽ നിന്നും രക്ഷപ്പെടാനാണ് ആളുകൾ ചെയ്യുന്നത്, അതല്ലെങ്കിൽ നന്മകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, അതല്ലെങ്കിൽ തബറുക്ക് ചെയ്യാറുണ്ട്, വിലക്കപ്പെട്ട രൂപത്തിലുള്ള തബറുക്കുകളുണ്ട്, മരങ്ങളെയും അതുപോലെ സാലിഹ്യങ്ങളുടെ ഖബറിന്റെ അടുക്കലയും അവിടെ അങ്ങനെയൊക്കെ ബറക്കത്തുകൾ പ്രതീക്ഷിക്കുന്ന സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ നമ്മൾ ഓരോന്നോരോന്നായി പറഞ്ഞ ഈ രംഗങ്ങളെല്ലാം തന്നെ ഒന്നുകിൽ ഒരു ഉപകാരം ലഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഉപദ്രവം തങ്ങളിൽ നിന്നും തട്ടിക്കളയുന്നതിന് വേണ്ടിയിട്ടാണ് ആളുകൾ ആ ഷിർക്ക് ചെയ്യുന്നത്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഈ വസ്തുക്കൾക്ക് സ്വന്തമായി ഒന്നിനെയും പടക്കാനോ സാധിക്കുന്നില്ല, സ്വന്തമായി ഒരു കാര്യത്തെ സഹായിക്കാനോ സാധിക്കുന്നില്ല, മറിച്ച് അവർ പടക്കപ്പെട്ടവരാണ്, അവർക്ക് അവരോട് തന്നെ ഒരു സഹായം ചെയ്യാനുള്ള കഴിവ് അവർക്കില്ല, അതുകൊണ്ട് നിങ്ങൾ ഈ വ്യത്യസ്ത രൂപങ്ങളിൽ ചെയ്യുന്ന ഈ ഷിർക്കുകൾക്ക് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം നിങ്ങൾക്ക് നടക്കാൻ പോകുന്നില്ല. അത് ഏറ്റവും വലിയ ലുൽമാണ് നിങ്ങൾ ഈ ചെയ്യുന്ന ഷിർക്ക് എന്ന് പറയുന്നത്, ഏറ്റവും വലിയ തിന്മയാണ്, അതുപോലെ ഒരാൾക്ക് സ്വർഗം നിഷിദ്ധമാകാനുള്ള കാരണത്തിൽപ്പെട്ടതാണ്, നരകത്തിൽ ശാശ്വതമായി കിടക്കാനുള്ള കാരണത്തിൽപ്പെട്ടതാണ്. ഇതെല്ലാം ഉണ്ടായിരിക്കെ തന്നെ നിങ്ങൾ ഈ ചോദിക്കുന്ന കാര്യത്തിന് ചെയ്തു തരാൻ ഒന്നും അവർക്ക് സാധിക്കുകയില്ല, അവർക്കൊട്ട് ഒരു ഉപദ്രവം നിങ്ങളിൽ നിന്ന് നീക്കിത്തരാനും സാധിക്കുന്നില്ല. അല്ല, ബാക്കിയുള്ള തിന്മകളൊക്കെ ചില കാര്യങ്ങളോട് ആസ്വദിക്കുന്നുണ്ട്. ഒരാൾ കള്ളുടിക്കുന്ന സമയത്ത് അയാൾക്ക് അത് ഹറാമാണ്, അത് നരകത്തിൽ അയാൾ പ്രവേശിപ്പിക്കുന്ന കാര്യത്തിൽപ്പെട്ടതാണ്, കള്ളുകുടിക്കുന്ന ആളുകൾക്ക് അതിന് പറയപ്പെട്ട ശിക്ഷകളുണ്ട്. അങ്ങനെ ഇയാൾക്ക് ഭൂമിയിൽ നിന്നും ചില ആസ്വാദനങ്ങൾ ലഭിക്കുന്നുണ്ട്, ചില ഉപകാരങ്ങൾ അയാൾക്കുള്ളതായി ഉപകാരം ലഭിക്കുന്നുണ്ട്. അത് ഏത് രൂപത്തിലുള്ള ഹറാമുകൾ ചെയ്യുന്നതായാലും അതിനുള്ള ചില ആസ്വാദനങ്ങൾ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഷിർക്കിന്റെ കാര്യം ആലോചിച്ച് നോക്കൂ, ഷിർക്ക് ഇത്രയും വലിയ തിന്മയാണ്, ഏറ്റവും വലിയ തിന്മയാണ്. എന്നാൽ ഷിർക്ക് കൊണ്ട് ഇവരെന്താണോ ഉദ്ദേശിക്കുന്നത് അതവിടെ ലഭിക്കുന്നില്ല, അവർക്കൊരു ഉപകാരം ലഭിക്കുന്നില്ല, അവർക്കൊരു ഉപദ്രവം തങ്ങളിൽ നിന്ന് തട്ടിക്കളയാനും സാധിക്കുന്നില്ല. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഷിർക്ക് ചെയ്യുന്നത് എന്ന കാര്യം, അതിന്റെ നിരർത്ഥകത അത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം ഇങ്ങനൊരു അധ്യായം കൊടുത്തിട്ടുള്ളത്. ഈ അധ്യായത്തിൽ അദ്ദേഹം കൊടുത്ത ആയത്തുകളും ഹദീസുകളും എല്ലാം തന്നെ അള്ളാഹുവിന് പുറമെ ഒരാൾക്കും നിങ്ങൾക്കൊരു സഹായം ചെയ്തു തരാൻ സാധിക്കുകയില്ല, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നുള്ളൊരു ഉപദ്രവം നീക്കിത്തരാൻ സാധിക്കുകയില്ല എന്നറിയിക്കുന്ന ആയത്താണ്. ഇവിടെ പറഞ്ഞത് എന്താണ്? ഷിരിക്കൂൻ, നിങ്ങൾ പങ്കുചേർക്കുന്നു. മാലാ യഖ്ലുഖു ഷൈഅൻ വഹും യഖ്ലഖൂൻ, ഒന്നിനെയും പടക്കാത്ത പടപ്പുകളോടാണ്, ഒന്നിനെയും അവർ പടച്ചിട്ടില്ല. മനുഷ്യന്മാർ പല കാര്യങ്ങളും ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു, ഇതൊന്നും എന്തല്ല, പൂർണ്ണമായ പടപ്പല്ല. മനുഷ്യന്മാർ ഉണ്ടാക്കുന്ന വസ്തുക്കൾ അതിന്റെ റോ മെറ്റീരിയൽസ് എല്ലാം നേരത്തെ ഇവിടെ ഉള്ളതാണ്. ശൂന്യതയിൽ നിന്ന് ഒന്നിനെയും അവർക്ക് പടക്കാൻ സാധിക്കുകയില്ല. മനുഷ്യന്മാർ കാർ ഉണ്ടാക്കുന്നുണ്ട്, മനുഷ്യന്മാർ വീടുണ്ടാക്കുന്നുണ്ട്, ഇതൊന്നൊരു പടപ്പ് എന്ന് പറയാൻ സാധിക്കുകയില്ല. ഇത് അവർ നേരത്തെ നിലവിലുണ്ടായിരുന്ന കാര്യങ്ങളെ ചില രൂപമാറ്റങ്ങൾ വരുത്തി അവരുണ്ടാക്കുന്നു എന്ന് മാത്രം. അതല്ലാതെ അള്ളാഹു തആലയുടെ പടപ്പിനോട് ഇതിനോട് എന്തെങ്കിലും രൂപത്തിലുള്ള സാദൃശ്യമുണ്ടോ? ഒന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അവനുണ്ടാകും എന്ന് പറയുമ്പോൾ അത് ഉണ്ടാകുന്നു. അതിന് ഒന്നിനും ഒരു മുൻമാതൃക ഉണ്ടാവുകയില്ല. അള്ളാഹു തആല ശൂന്യതയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ അള്ളാഹുവിന്റെ പടപ്പുകൾക്ക് ന്യൂനതകളുമില്ല. മനുഷ്യന്മാരുടെ പടപ്പുകളുടെ അവസ്ഥ നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, മറിച്ച് ഒന്നിനെയും ഒരു മാതൃകയും ഇല്ലാതെ പടക്കുക എന്നുള്ളത്. അതൊന്നും ഇവർക്ക് സാധിക്കുന്നില്ല. അവരാകട്ടെ പടക്കപ്പെട്ടവരുമാണ്. ഈ ആളുകൾ അവർ പടച്ചുണ്ടായിട്ടുള്ളതാണ്. അവർ ഒന്നിനെയും പടക്കാൻ സാധിക്കുന്നില്ല എന്ന ദുർബലത മാത്രമല്ല അവരിൽ ഉള്ളത്, മറിച്ച് അവർ ശൂന്യതയിൽ നിന്നും ഉണ്ടായിട്ടുള്ള, അള്ളാഹു തആല അവരെ വളർത്തിക്കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ മാത്രമാണ്. സഹായത്തിന്റെ കാര്യവുമാണ് അടുത്ത ആയത്തിൽ പറഞ്ഞത്. പിന്നീട് ആളുകൾ ചോദിക്കുന്ന സഹായമാണ്, എനിക്ക് ഇന്ന സഹായം വേണം, ഇന്ന കാര്യങ്ങൾ വേണം എന്ന് ചോദിക്കാറുണ്ട്. എന്നാൽ അള്ളാഹു തആല പറയുന്നു, വലാ യസ്തതീഊന ലഹും നസ്റൻ, അവർക്ക് ഒരു സഹായവും ഈ പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ ചെയ്യുകയില്ല. വലാ അൻഫുസഹും യൻസുറൂൻ, സ്വന്തത്തിന് വല്ല സഹായം ചെയ്യാൻ അവർക്ക് സാധിക്കുമോ? അതുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളോട് നിങ്ങൾ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്തിനാണ് സഹായം തേടുന്നത്? എന്തിനാണ് അവരിൽ വരമേൽപ്പിക്കുന്നത്? എന്തിനാണ് അവരിൽ പ്രതീക്ഷ അർപ്പിക്കുന്നത്? ഇതിലൊന്നും യാതൊരു കാര്യവുമില്ല. അവർക്കൊന്നും നിങ്ങൾക്ക് ചെയ്തു തരാൻ സാധിക്കുകയില്ല, ഒരു കാര്യം നിങ്ങളിൽ നിന്ന് തട്ടിമാറ്റാനും സാധിക്കുകയില്ല എന്നറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അധ്യായം ഇവിടെ എടുത്തു കൊടുത്തിട്ടുള്ളത്. ഈ ആയത്തുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അതുകൊണ്ട് തന്നെ അള്ളാഹു തആലക്ക് മാത്രമേ ഇബാദത്തിന് അർഹതയുള്ളൂ. കാരണം അള്ളാഹു മാത്രമാണ് ഖാലിഖ്, ഖാലിഖായിട്ട് മറ്റാരുമില്ല. അള്ളാഹു മാത്രമാണ് നാസിർ, എല്ലാവരെയും സഹായിക്കുന്നവൻ അള്ളാഹു തആല മാത്രമാണ്. ബാക്കിയുള്ള ആളുകളെല്ലാം മൻസൂരീൻ, എല്ലാവരും സഹായിക്കപ്പെടുന്ന ആളുകളാണ്. അള്ളാഹു മാത്രമാണ് ഒരാളുടെ സഹായവും ആവശ്യമില്ലാത്ത, എല്ലാവരെയും സഹായിക്കുന്ന. ബാക്കിയുള്ള ആളുകളെല്ലാം മഖ്ലൂഖീൻ, അവർ പടപ്പുകളാണ്, മൻസൂരീൻ, സഹായിക്കപ്പെടുന്നവരാണ്. സ്വന്തമായിട്ട് പടക്കാനോ സ്വന്തമായിട്ട് സഹായിക്കാനോ ആർക്കും തന്നെ സാധിക്കുകയില്ല. മറിച്ച് ദുർബലരായ, അള്ളാഹുവിന്റെ തർബീയത്ത് സദാ ആവശ്യമുള്ള ആളുകളാണ്. അള്ളാഹുവിന്റെ പരിപാലനം സദാ ആവശ്യമാണ്. ഈ അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾക്കാകട്ടെ, അള്ളാഹുവിനെ ധിക്കരിക്കാത്ത ആളുകൾക്കാകട്ടെ, മുഴുവൻ പടപ്പുകൾക്കും അള്ളാഹുവിന്റെ തർബീയത്ത് സദാ ആവശ്യമാണ്. അള്ളാഹുവിന്റെ പരിപാലനമില്ലാതെ ഒരാൾക്കും ഈ ഭൂമിയിൽ ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കുകയില്ല. അങ്ങനെ സ്വന്തം കാര്യത്തിൽ ഒന്ന് ശ്വാസം നിലച്ചുപോയാൽ സ്വന്തമായി ശ്വസിക്കാനുള്ള വകുപ്പ് വേറെ ഉണ്ടാക്കാൻ ഈ മനുഷ്യന് സാധിക്കുകയില്ല. അള്ളാഹു തആല റൂഹെടുത്താൽ അവൻ കഴിഞ്ഞു. അള്ളാഹു തആല നൽകുന്ന ആസ്വാദനങ്ങൾ, അള്ളാഹു തആല നൽകുന്ന റിസ്കുകൾ, ഉപജീവനം മാത്രമാണ് അവനുള്ളത്. അവൻ സ്വന്തമായിട്ടൊരു ഉപജീവനം അത് ഉണ്ടാക്കാനോ അത് ആസ്വദിക്കാനോ അവൻ സാധിക്കുകയില്ല എന്ന കാര്യം ബോധ്യപ്പെടുത്തുന്നതാണ് ഈ ആയത്തുകൾ. ഈ അധ്യായത്തിന് ഈ ആയത്തിന്റെ ആയത്ത് രണ്ടായത്താണ് തലക്കെട്ടായിട്ട് കൊടുത്തത്. പിന്നീട് ഉള്ള ആയത്തുകളെല്ലാം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യോജിച്ചു വരുന്നതാണ്. അടുത്തതായി നമ്മളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ള സൂറത്തുൽ ഫാത്തിറിലെ വളരെ പ്രശസ്തമായിട്ടുള്ള, അഥവാ നമ്മൾ ധാരാളം കേട്ടിട്ടുള്ള ഒരു ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇവിടെ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, വഖൗലിഹി തആല വല്ലദീന തദഊന മിൻ ദൂനിഹി മാ യംലിഖൂന മിൻ ഖിത്മീർ, നിങ്ങൾ അല്ലാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ആ പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾ മാ യംലിക്കൂൻ അവർ ഉടമപ്പെടുത്തുന്നില്ല. മിൻ ഖിത്മീർ, ഖിത്മീർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴക്കുരുവിന്റെ പാടയാണ്. ഖിത്മീർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴക്കുരുവിന്റെ വെള്ളപ്പാടക്കാണ് ഖിത്മീർ എന്ന് പറയുന്നത്. അതുപോലും നിങ്ങൾ ഈ പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾക്ക് അത് ഉടമപ്പെടുത്തുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ ഇവർക്ക് ഒരു തരത്തിലുള്ള മിൽക്കും ഒരു തരത്തിലുള്ള നിയന്ത്രണവും ഒരു തരത്തിലുള്ള ആധിപത്യവും ഇവർക്കില്ല എന്ന കാര്യം വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയിച്ചു തരികയാണ്. വല്ലദീന തദ്ഊന മിൻ ദൂനിഹി മാ യംലിഖൂന മിൻ ഖിത്മീർ, അവരൊന്നിനെയും ഒരു ഖിത്മീർ പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. അള്ളാഹു തആല അവർ ഈത്തപ്പഴം ഉടമപ്പെടുത്തുന്നില്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞാൽ തന്നെ മതി, ഈത്തപ്പഴത്തിന്റെ ഉള്ളിലുള്ളതാണ് കുരു, അത് പറഞ്ഞാൽ തന്നെ മതി, അവിടെയും നിർത്തിയില്ല. കുരുവിന്റെ മുകളിലുള്ള വളരെ നേർത്ത പാട, അത് ഏറ്റവും വളരെ ദുർബലമായിട്ടുള്ളൊരു പടപ്പുകളിൽപ്പെട്ട ഒരു കാര്യമാണത്. അത് അധിക നേരം നിലനിൽക്കുക പോലുമില്ല, ഒരു വെയിൽ വന്നാൽ ചിലപ്പോൾ അത് ഉണങ്ങിപ്പോകും. അത്ര മാത്രമുള്ളതാണ് ഖിത്മീർ എന്ന് പറയുന്നത്, ഈത്തപ്പന കുരുവിന്റെ മുകളിലുള്ള ഒരു നേരിയ പാട, വെള്ളക്കളറുള്ള പാട. അതുപോലും ഇവർ ഉടമപ്പെടുത്താൻ സാധിക്കുന്നില്ല. അപ്പൊ ഇങ്ങനെ സ്വന്തമായി ഒന്നും ഉടമപ്പെടുത്താത്ത ഈ ആളുകളോടാണ് നിങ്ങൾ പോയിട്ട് ചോദിക്കുന്നത്, ഖബറിന്റെ അടുക്കൽ പോയിട്ട് എനിക്ക് ഇന്നത് തരണം, കുട്ടിനെ തരണം, എനിക്ക് പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ഒരുപാട് കാലങ്ങളായി രോഗം കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്, ഒന്ന് മാറ്റി തരണം, എനിക്ക് ജോലി കിട്ടിയിട്ടില്ല, സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണ്, ലോണുണ്ട്, അതുണ്ട്, ഇങ്ങനെ പറഞ്ഞ് പ്രയാസങ്ങളുടെ കെട്ടഴിക്കുന്നത് ഒരു ഈന്തപ്പന കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്താത്ത ആളുകളോടാണ്, അവരോടാണ് ഈ പറയുന്ന പ്രയാസങ്ങളെല്ലാം പറയുന്നത്. അവർക്കാണെങ്കിൽ നിങ്ങൾ ഒരു ഉപകാരം പോലും, ഒരു ഈന്തപ്പന കുരുവിന്റെ പാഠമുണ്ടെങ്കിലല്ലേ അത് തരാൻ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം തരണമെങ്കിൽ ഒരാൾക്കത് ഉണ്ടാകണം, അത് ഉടമപ്പെടുത്തണം, അതവരടുത്തില്ല. അള്ളാഹു തആല കൊടുത്ത കാര്യങ്ങൾ മാത്രമാണ് മനുഷ്യരുടെ കയ്യിലുള്ളത്. അപ്പോൾ ആരാണ് നൽകുന്നത്? അള്ളാഹുവാണ്. ആ അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്. അതല്ലാതെ ഒന്നും സ്വന്തം നിലക്ക് കൊടുക്കാൻ സാധിക്കാത്ത ഈ ആളുകൾക്ക്, ആളുകളോട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. അവർക്ക് ഒരു കാര്യത്തിനോടും പ്രതികരിക്കാനുള്ള കഴിവുമില്ല. ആ ആയത്തിന്റെ തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞു, ഇൻ തദ്ഊഹും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ, ലാ യസ്മഉ ദുആഅക്കും, അവർ നിങ്ങളുടെ ദുആ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി അവർ കേട്ടു എന്ന് സങ്കല്പിക്കുക, അങ്ങനെ കേട്ടു എന്ന് ഒന്ന് വെറുതെ സങ്കല്പിച്ചാൽ പോലും, മസ്തജാബൂലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം നൽകുകയുമില്ല. വയൗമൽ ഖിയാമതി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഈ ശിർക്ക് ചെയ്തതിനെ അവർ നിഷേധിക്കും. നിങ്ങൾ സാലിഹ്യങ്ങളായ ആളുകളുടെ ഖബറിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ പോലും പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പോയി നബിയെ കാണുന്നില്ലേ, തങ്ങളെ കാണുന്നില്ലേ, ഞങ്ങൾ പ്രയാസത്തിലാണ്, ഞങ്ങൾ മദീനത്ത് വന്ന് ഇത്ര ദിവസമായി, നമ്മൾ ഇന്ന് പിരിയുകയാണ് എന്ന് പറഞ്ഞ് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ അവിടെ പ്രാർത്ഥിക്കുന്ന കുറെ മുസ്ലിയാക്കന്മാരെ കാണാൻ സാധിക്കും. ഒരുപാട് പണവും വാങ്ങിയ ആളുകളെ ഉംറക്ക് കൊണ്ടുപോയതിന് ശേഷം, അല്ലെങ്കിൽ ഹജ്ജിന് കൊണ്ടുപോയതിന് ശേഷം, ആ പണം മുഴുവനും നഷ്ടപ്പെടുത്തി കളയുന്ന, അവരുടെ ഇബാദത്തുകൾ മുഴുവൻ പൊളിച്ചു കളയുന്ന പ്രവൃത്തി മദീനയിൽ ചെന്നിട്ട് ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. അതവർക്ക് പ്രകടമായി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അവിടെ ഇല്ല. അവിടുത്തെ ഭരണകൂടം തൗഹീദിനു വേണ്ടി നിലകൊള്ളുന്ന ഭരണകൂടമായതിനാൽ ഷിർക്കിനെതിരെ നന്നായി എതിർക്കുന്ന കാരണത്താൽ അവർക്കത് പരസ്യമായി ചെയ്യാൻ സാധിക്കില്ല. ഒരുപാട് മാറി നിന്ന് ആ കുബ്ബയിലേക്കൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചില മുസ്ലിയാക്കന്മാർ ഒളിച്ചിരുന്ന് ഇങ്ങനെ ദുആ ചെയ്യുന്നത് നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവിന്റെ റസൂലിനോട് തന്നെ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര വ്യക്തമായി പറഞ്ഞു, ഇതിനേക്കാൾ എന്ത് തെളിവാണ് വേണ്ടത്? നിങ്ങൾ പ്രാർത്ഥിച്ചാൽ അവർ കേൾക്കുകയില്ല, ഇനി കേട്ടു എന്ന് സങ്കല്പിക്കുക, എന്നാൽ പോലും മസ്തജാബൂലക്കും, നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. അവിടെ തീർന്നില്ല, വയോമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ഈ ചെയ്ത ഷിർക്കിനെ അവർ നിഷേധിക്കുന്നവരായിരിക്കും. അവർ അത് അംഗീകരിക്കുന്നില്ല, ഇതിനെ നിഷേധിക്കും. ഞങ്ങൾ പറഞ്ഞിട്ടല്ല പ്രാർത്ഥിക്കുന്നത്, ഖബറിലുള്ള ആളുകൾ പറഞ്ഞിട്ടല്ല ഖബറിലുള്ള ആളുകളോട് ഇവർ പ്രാർത്ഥിക്കുന്നത്. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, അള്ളാഹുവെ പോലെ നിനക്ക് വിവരം നൽകാൻ മറ്റാരാണുള്ളത്? ഇത്ര കൃത്യമായി അള്ളാഹു തആല ഈ വിഷയത്തിലുള്ള വിവരം നൽകി, എന്നിട്ടും ഇത് സ്വീകരിക്കാതെ ആളുകൾ പറയുന്ന കാലവീലകൾക്ക് പിന്നാലെ പോയിട്ട്, കെട്ടുകഥകൾക്ക് പോയിട്ട്, യാതൊരു തെളിവുമില്ലാത്ത വല്ല ദുർബല പരമ്പരകൾ അന്വേഷിച്ചു പോയിട്ട് അങ്ങനെ പ്രമാണമുണ്ടാക്കിയിട്ട് അള്ളാഹുവിന് പുറമെ ഇബാദത്ത് ചെയ്യുന്ന ആളുകളോട് മറ്റെന്താണ് നമ്മൾ പറയുക? കാരണം ഇത്ര വ്യക്തമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഖബറിലുള്ള ആളുകൾക്ക് ഒരു തരത്തിലുള്ള ഉത്തരം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുകയില്ല. അങ്ങനെ ഒരു തെളിവ് പോലും ഇവർക്ക് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല ഖിയാമത്ത് നാൾ വരെ. കാരണം അള്ളാഹു തആല വളരെ വ്യക്തമായിട്ട് ഇവിടെ നിഷേധിച്ചു പറഞ്ഞു, അവർക്കൊന്നും തന്നെ ഒരു ദുആക്കുത്തരവും നിങ്ങൾക്ക് നൽകാൻ സാധിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞു. എന്നാൽ ഖബറിലുള്ള ആളുകൾ ഏതെങ്കിലും രൂപത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുമോ? ദുആ അല്ലാത്ത ദുആ കേൾക്കുകയില്ല എന്ന് ഈ ആയത്തിൽ വ്യക്തമാണ്. അതിന് അതുകൊണ്ട് അതിന് വേറെ ചർച്ചയില്ല, അതിന് വേറെ രണ്ടഭിപ്രായവുമില്ല. ദുആ ചെയ്താൽ അത് കേൾക്കുകയില്ല എന്നുള്ളത് ഖുർആനിന്റെ നസ്സാണ്. എന്നാൽ ദുആ അല്ലാത്ത മനുഷ്യൻ നടത്തുന്ന മറ്റുമല്ല ഖബറിന്റെ അടുക്കൽ പോയിട്ടുള്ള പ്രാർത്ഥനകൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംസാരങ്ങൾ, ഇത് ഖബറിൽ കിടക്കുന്ന ആളുകൾ കേൾക്കുമോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. മനസ്സിലാക്കണം, ഇവിടെ പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുമോ ഇല്ലേ എന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഇല്ല. മറിച്ച് സാധാരണഗതിയിലുള്ള സംസാരങ്ങൾ, അത് കേൾക്കുമോ ഇല്ലേ എന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ചിലർ പറഞ്ഞു നിരുപാധികമായി കേൾക്കും, എന്ത് തന്നെ സംസാരിച്ചാലും കേൾക്കും എന്ന് പറഞ്ഞു ഒരു രൂപത്തിലുള്ള അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അഥവാ ഖബറിന്റെ അടുക്കൽ പോയി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്നത്, രണ്ടാളുകൾ തമ്മിൽ സംസാരിക്കുന്നത് കേൾക്കുമെന്ന് ചിലർ പറഞ്ഞത് കാണാൻ സാധിക്കും. വേറെ ചിലർ പറഞ്ഞു ഒന്നും തന്നെ കേൾക്കുകയില്ല, ഒന്നും തന്നെ കേൾക്കുകയില്ല. അള്ളാഹു തആല ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഹദീസുകളിൽ വന്ന, അത് മാത്രമേ കേൾക്കുകയുള്ളൂ. എന്താണ് ഹദീസിൽ വന്നിട്ടുള്ളത്? ഒരാൾ ഖബറിൽ വെച്ചതിനു ശേഷം ആളുകൾ പിരിഞ്ഞു പോകുന്ന ചെരുപ്പടിയുടെ ശബ്ദം, ചെരുപ്പിന്റെ വാറിന്റെ ശബ്ദം, അത് നിലത്തടിക്കുന്നത് ഖബറിലുള്ള വ്യക്തി കേൾക്കുമെന്നുള്ളതാണ്. ഇത് ഹദീസിൽ വന്നിട്ടുള്ളതാണ്, ഇത് കേൾക്കും, ഇതിൽ സംശയമില്ല, ഇത് കേൾക്കുമെന്നുള്ളത് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ചില ഹദീസുകൾ, പക്ഷെ അത് ദുർബലമാണ്, സലാം പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു തആല ആ ഖബറിലെ വ്യക്തിക്ക് റൂഹ് കൊടുക്കും, അങ്ങനെ സലാം മടക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ ഹദീസ് ദുർബലമാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ ശരിയായ അഭിപ്രായമായി പറഞ്ഞു തരുന്നത് അവർക്ക് കേൾക്കാൻ സാധിക്കും, പക്ഷേ ഈ പറയപ്പെട്ട കാര്യം, ഖബറിൽ നിന്നും ഇങ്ങനെ പോരുന്ന കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ പറ്റും. അതിനു പുറമെ കേൾക്കുമോ ഇല്ലേ എന്നുള്ള കാര്യം നമുക്കറിയില്ല, ഗൈബിയായ കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അതല്ലാത്ത മറ്റു വല്ല കാര്യങ്ങളും അവർക്ക് കേൾക്കുമോ ഇല്ലേ എന്നുള്ളത് ഗൈബിയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കേൾക്കുന്നതോ കേൾക്കാത്തതോ നമ്മുടെ തൗഹീദുമായി യാതൊരു ബന്ധവുമില്ല. കാരണം അവരോട് ദുആ ചെയ്യാൻ പാടില്ല എന്നുള്ള വിഷയത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഇനി ഏതെങ്കിലും ഒരു മുശ്രിക്ക് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരവും ലഭിക്കുകയില്ല എന്നുള്ളത് അള്ളാഹു തആല വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറയുന്നത് സാധാരണഗതിയിൽ അങ്ങനെ വല്ല കേൾക്കാനുള്ള വകുപ്പുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. അത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇടയിൽ പണ്ഡിതന്മാർ ആ രൂപത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വളരെ കൃത്യമായി അറിയിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അള്ളാഹു തആല പറഞ്ഞു വല്ലദീന തദഊന മിൻ ദൂനിഹി, അവർ ആരോടാണോ ദുആ ചെയ്യുന്നത്, മാ യംലിഖൂന മിൻ ഖിത്മീർ, അവർ ഒരു ഈത്തപ്പന കുരുവിന്റെ ഒരു പാട പോലും ഉടമപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് അവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടോ സഹായം ചോദിച്ചിട്ടോ യാതൊരു കാര്യവുമില്ല. അവർക്ക് സ്വന്തമായി ഉടമപ്പെടുത്താത്ത കാര്യം നിങ്ങൾക്ക് നൽകുവാനും സാധിക്കുകയില്ല എന്ന കാര്യം മനസ്സിലാക്കാനാണ് ഈ ആയത്ത് അദ്ദേഹം അവിടെ കൊടുത്തിട്ടുള്ളത്. രണ്ടാമത്തെ തെളിവ് ഒരു ഹദീസാണ്, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്, വഫി സഹീഹ് എന്ന് പറഞ്ഞു കൊടുത്തതായി കാണാൻ സാധിക്കും. ഇമാം ബുഖാരിയും ഇത് ഉദ്ധരിച്ചിട്ടുണ്ട്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല ശുജ്ജൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഉഹദിൻ വഖുസിറത് റുബഈയതു ഫഖാൽ കൈഫ യുഫ്ലിഹു ഖൗമുൻ ശജ്ജു നബിയഹും ഫനസലത് ലൈസ ലക മിനൽ അംരി ഷൈഉൻ. ഈ ഹദീസ് ഖുർആനിലെ ഒരു ആയത്ത് ഇറങ്ങുന്നതിന്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. ലൈസ ലക മിനൽ അംരി ഷൈഉൻ എന്ന് പറയുന്ന ഖുർആനിലെ ഒരു ആയത്തുണ്ട് ഇത്. അഥവാ നബിയെ, കാര്യത്തിന്റെ തീരുമാനത്തിൽ താങ്കൾക്ക് യാതൊരു അവകാശവുമില്ല, കാര്യമെല്ലാം നാം ആണ് തീരുമാനിക്കുക, താങ്കൾക്ക് കാര്യങ്ങളുടെ വിഷയത്തിൽ കൗനിയായ അള്ളാഹുവിന്റെ പ്രാപഞ്ചിക നിയമങ്ങളിൽ, ഷറഇയായ നിയമങ്ങളിൽ എന്തുണ്ടാകണം എന്തുണ്ടാകാൻ പാടില്ല എന്ന കാര്യത്തിൽ അതിനെക്കുറിച്ച് താങ്കൾക്ക് യാതൊരു അവകാശവുമില്ല, അത് അള്ളാഹുവിന്റെ ബാധ്യതയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു ആലി ഇംറാനിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ആയത്തിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് രണ്ടു മൂന്ന് സബബുകൾ കാണാൻ സാധിക്കും. തഫ്സീറിന്റെ നിയമങ്ങളിൽ പെട്ടതാണ് ഒരു ആയത്തിന് ഒന്നിലധികം കാരണങ്ങൾ ഉണ്ടാകാം എന്നുള്ളത് തഫ്സീറിന്റെ ഉസൂല് തഫ്സീറിലും നിയമങ്ങളിൽ പെട്ടതാണ്. ഒരു ആയത്തിന്റെ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് ഒന്നിലധികം സബബുകൾ ഉണ്ടാകാം, കാരണം ഈ രണ്ട് കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ടാകാം, ഇറങ്ങിയത് ഒരായത്ത് തന്നെയാണ്. ഒരു സഹാബി ഒരു കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു കാരണം പറയും, വേറൊരു സഹാബി റിവായത്ത് ചെയ്യുമ്പോൾ വേറൊരു കാരണം പറയും. ഈ രണ്ട് കാരണത്തിനും കൂടി ഒരൊറ്റ ആയത്ത് ഇറങ്ങുക എന്നുള്ളത് അത് ഉണ്ടാകുന്ന കാര്യമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. എന്താണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ശുജ്ജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ഉഹദ്, ഉഹദിന്റെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലക്ക് നല്ല പരിക്കേറ്റു. ശുജ്ജ എന്ന് പറഞ്ഞാൽ മുറിഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ഭാഷയിൽ ശുജ്ജ എന്ന് ഉപയോഗിക്കുന്നത് പൊതുവേ അത് തലയുടെ ഭാഗത്തോ മുഖത്തിന്റെ ഭാഗത്തോ മുറിയുമ്പോഴാണ്. തലഭാഗത്തിനും സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുറിവേറ്റിരുന്നു. അവിടുന്ന് മദീനയിൽ നിന്നും ഉഹദിലേക്ക് പുറപ്പെടുന്ന സമയത്ത് പടച്ചട്ട അണിഞ്ഞിരുന്നു. അതുപോലെ തന്നെ തലക്ക് ധരിക്കുന്ന ചട്ടയും തലക്ക് തലന്റെ മുകളിലുള്ള കൂടും അതുമൊക്കെ അണിഞ്ഞിരുന്നു. പക്ഷേ ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെട്ടുകയും അങ്ങനെ തലക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഉഹ്ദ് ഹിജ്റ മൂന്നാമത്തെ വർഷമാണ്, ഹിജ്റ വർഷം മൂന്നാമത്തെ വർഷമാണ് ഉഹ്ദ് സംഭവിക്കുന്നത്, ഒരു ശവ്വാൽ മാസത്തിലാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തും ഉഹ്ദ് മലയുടെ അടുക്കലേക്ക് പോയി, അവിടുന്നാണ് മുശ്രിക്കുകളുമായി യുദ്ധം ചെയ്തിട്ടുള്ളത്. ബദറിന് ശേഷമാണ് ഉഹ്ദ് നടക്കുന്നത് എന്ന് നമുക്കറിയാം. ബദറിൽ മുസ്ലിമീങ്ങൾക്ക് വലിയ വിജയം ലഭിച്ചിട്ടുണ്ട്, പക്ഷെ ഉഹ്ദിൽ ചെറിയ രൂപത്തിലുള്ള പരാജയം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങൾ പലപ്പോഴും ചരിത്രത്തിൽ കേട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള ചെറിയ ഒരു കാര്യം, നിർദ്ദേശം, അത് സഹാബത്തിൽ നിന്നും ചിലർ അത് സ്വീകരിക്കാതെ വന്നപ്പോൾ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു തആല പരാജയം നുണപ്പിക്കുകയുണ്ടായി. അഥവാ കാര്യങ്ങൾക്കുള്ള വിജയം ലഭിക്കാനുള്ള കാരണം അത് അല്ലാഹുവിനെ റസൂലിനെയും അനുസരിക്കുക എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് പണ്ഡിതന്മാർ ഉഹ്ദുമായി ബന്ധപ്പെട്ട്, ഉഹ്ദിന്റെ പരാജയം എന്തുകൊണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് ധാരാളം വിശദീകരിച്ചത് കാണാൻ സാധിക്കും. എന്തായാലും ഉഹ്ദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലക്ക് പരിക്കേറ്റു. വഖുസിറത്തു റുബാഇയതുഹു, അവരുടെ മുന്നിലുള്ള പല്ല് നാലെണ്ണം അത് പൊട്ടിപ്പോയി. റുബാഇയ എന്ന് പറഞ്ഞ പല്ലിന് ഓരോ അറബി ഭാഷയിൽ അങ്ങനെയാണ്, പല്ലിന് ഓരോന്നിനും പേരുണ്ട്. അതിനെ സനായ എന്ന് പറഞ്ഞാൽ മുൻനിര പല്ലുകളാണ്, നമ്മൾ മുന്നിലുണ്ടാകുന്ന പല്ലുകൾക്കാണ് സനായ എന്ന് പറയുന്നത്. പിന്നീട് നാബ് എന്ന് പറയുന്ന കുറച്ചുകൂടി കൂർത്ത പല്ലുകളുണ്ട്. ഇത് രണ്ടിന്റെയും ഇടയിൽ വരുന്ന ഉളിപ്പല്ല് എന്ന് മലയാളത്തിൽ പറയാറുണ്ട്, ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും. അതിനാണ് റുബാഇയ എന്ന് പറയുന്നത്. അത് രണ്ടെണ്ണം താഴെയും രണ്ടെണ്ണം മുകളിലുമാണ് ഉണ്ടാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലുള്ള പല്ല് അത് പൊട്ടിപ്പോയി, അത് ഒന്നാകെ ഇളകി പോന്നിട്ടില്ല, പക്ഷെ പൊട്ടിപ്പോയി എന്ന് കാണാം. വഖുസിറത്തു റുബാഇയതുഹു, അവിടുത്തെ പല്ല് പൊട്ടിപ്പോയി, റുബാഇയ പൊട്ടിപ്പോയി. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രയാസത്തിലാണ്, അവിടുന്ന് തലയിൽ മുറിവ് പറ്റി ചോരൊലിക്കുകയാണ്, പല്ലും പൊട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള അങ്ങേയറ്റത്തെ പ്രയാസത്തിലാണ് അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. അവിടുന്ന് ഈ പ്രയാസം ഏറ്റുവാങ്ങാൻ മറ്റൊരു കാരണമുണ്ടായിട്ടില്ല. മുശ്രിക്കുകളുടെ എന്തെങ്കിലും ഹക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിട്ടില്ല, അവരോട് ഒരു തരത്തിലുള്ള ദുൽമും അവിടുന്ന് ചെയ്തിട്ടില്ല. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചു എന്നതല്ലാതെ അവിടുന്ന് മറ്റൊന്നും ചെയ്തിട്ടില്ല. അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കാര്യമല്ലാതെ അവിടുന്ന് മറ്റൊന്നും അറിയിച്ചിട്ടില്ല. എന്നിട്ട് ഈ രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഏറ്റുവാങ്ങുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രയാസത്തോടുകൂടി പറഞ്ഞൊരു കാര്യമാണ്, കൈഫ യുഫ്ലിഹു ഖൗമുൻ, എങ്ങനെയാണ് ഒരു വിഭാഗത്തിന് വിജയമുണ്ടാവുക. ഷജ്ജു നബിയഹും, അവരവരുടെ നബിയുടെ തലക്ക് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. അതാ മുശ്രിക്കൾ, ഇവരെങ്ങനെയാണ് വിജയിക്കാൻ പോകുന്നത്, ഇവർ എങ്ങനെയാണ് വിജയിക്കാൻ പോകുന്നത്, ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നബിയുടെ തലക്ക് പരിക്കേൽപ്പിച്ചിട്ടുണ്ട്, ഇങ്ങനെയുള്ള ആളുകൾ വിജയിക്കുകയില്ല എന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ അള്ളാഹു തആല ആയത്തിറക്കി എന്നുള്ളതാണ്. ലൈസ ലക മിനൽ അംരി ശൈഉം, താങ്കൾക്ക് കാര്യങ്ങളുടെ കാര്യത്തിൽ യാതൊരു അവകാശവുമില്ല. അവർ വിജയിക്കുമോ, അവരുടെ പര്യവസാനം എന്തായിരിക്കും, അവർക്ക് നാളെ വിജയിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആഖിറത്തിൽ അവർക്ക് വിജയം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. അതുണ്ടാകുമോ ഇല്ലേ എന്നുള്ളത് താങ്കൾക്കറിയാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരുത്തിക്കൊണ്ട് ആയത്തിറക്കുകയാണ്. ഇവിടെ പണ്ഡിതന്മാർ ഈ ഹദീസിൽ നിന്നും വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ നോക്കണം, അള്ളാഹുവിന്റെ റസൂൽ ഏറ്റവും അഫ്ളുൽ ഖൽക്കാണ്. ആദം അള്ളാഹു പടച്ചിട്ടുള്ള പടപ്പുകളിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്, യാതൊരു സംശയവുമില്ല. എന്നിട്ട് കൂടി അവിടുത്തെ തലക്ക് പരിക്കേറ്റു, അവിടുന്ന് അറിഞ്ഞിട്ടില്ല. ഗൈബിയായ ഒരു കാര്യമാണ് ഇത്, പരിക്കേൽക്കുമെന്നുള്ള കാര്യം അവിടുന്ന് അറിഞ്ഞിട്ടില്ല, അവിടുന്ന് അതിന് മാറിയിക്കാൻ സാധിച്ചിട്ടില്ല. അവിടുത്തെ പല്ല് പൊട്ടിപ്പോയിട്ടുണ്ട്. അവിടുത്തെ ഉപ്പയുടെ സഹോദരൻ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹു, അദ്ദേഹം അവിടെ മരണപ്പെട്ടു പോയിട്ടുണ്ട്. സഹാബത്തിന്റെ കൂട്ടത്തിൽ 70 പേർ ഉഹദിൽ ഷഹീദായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇത് മുൻകൂട്ടി അറിയുകയും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുകയും ചെയ്തിട്ടില്ല. വളരെ വ്യക്തമാണ് കാരണം, ലൈസ ലക മിനൽ അംരി ശൈഉം, താങ്കൾക്ക് യാതൊരു കാര്യത്തിലും അവകാശമില്ല, താങ്കൾക്ക് അതിന് സാധിക്കുകയില്ല. കാര്യങ്ങളെല്ലാം അല്ലാഹു തആല മുൻകൂട്ടി തീരുമാനിച്ചതനുസരിച്ച് മാത്രമേ ചെയ്യുകയുള്ളൂ. അള്ളാഹു എന്താണോ കാര്യം അറിയിച്ചു കൊടുക്കുന്നത്, അതല്ലാതെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ഗൈബും അറിയുകയില്ല എന്നതിന് വ്യക്തമായ തെളിവാണിത്. ഒരു നന്മ വരുത്താനോ ഒരു ഉപദ്രവം തന്നിൽ നിന്നും തട്ടി മാറ്റാനോ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടില്ല എങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? അല്ലെ, ഒരാളോട് പ്രാർത്ഥിക്കാൻ അവകാശം, ഒരാൾ പ്രാർത്ഥിക്കാൻ ഒരാൾ എന്തെങ്കിലുമൊക്കെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കി, എന്തെങ്കിലുമൊക്കെ ഫതില് മനസ്സിലാക്കി, ഇയാൾക്ക് ഇന്ന ഫതിലുണ്ട്, ഇയാൾക്ക് ഇന്ന ശ്രേഷ്ഠതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളോട് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഏറ്റവും മുമ്പിൽ ആര് വേണം? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വേണം. അവിടുത്തെ അവസ്ഥയാണ് ഈ പറയുന്നത്. അവിടുന്ന് ഒരു കാര്യം നേരത്തെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല, ഒരു ഉപദ്രവം തനിക്ക് വരുന്നത് പോലും അത് തട്ടി മാറ്റാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിട്ടില്ല. അള്ളാഹു തആല തട്ടി മാറ്റിയാലല്ലാതെ, അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ട് അള്ളാഹു അവിടെ നിന്നുള്ള പ്രയാസങ്ങൾ നീക്കിക്കൊടുത്താലല്ലാതെ അവിടുന്ന് സ്വന്തമായ ഒരു പ്രയാസത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ അങ്ങനെ ഗൈബിയായിട്ടുള്ള ഒരു കഴിവും അവിടുത്തേക്കില്ല എന്ന കാര്യം വളരെ വ്യക്തമായിട്ട് അറിയിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ലൈസ ലക മിനൽ അംരി ശൈഉൻ എന്ന് പറഞ്ഞാൽ എന്റെ അടിമകളുടെ കാര്യത്തിൽ താങ്കൾക്ക് യാതൊരു അവകാശവുമില്ല. മുശ്രിക്കുകളായ ആ അടിമകൾ അവരുടെ വിഷയം അടുത്ത ഹദീസിൽ വളരെ വ്യക്തമായി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹു തആല ആയത്ത് ഇറക്കിയത് എന്നുള്ളത്. താങ്കൾക്ക് യാതൊരു അവകാശവുമില്ല, അവരെ അവർക്ക് ഞാൻ നൽകുന്ന വഹി എത്തിച്ചു കൊടുക്കുക, അത് കൃത്യമായി എത്തിച്ചു കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് അവരുടെ കാര്യത്തിൽ വിധി പറയുക എന്നുള്ള കാര്യത്തിന് താങ്കൾക്ക് യാതൊരു അവകാശവുമില്ല. കാരണം അവർക്ക് ഭാവിയിൽ എന്താണ് സംഭവിക്കുക, അവർക്ക് പിന്നീട് ഹിദായത്ത് കിട്ടുമോ അതല്ലേ ദലാലത്തിലായിക്കൊണ്ട് അവർ മരണപ്പെടുമോ എന്നുള്ളതൊന്നും താങ്കൾക്ക് അറിയുകയില്ല എന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായിട്ട് അറിയിക്കുകയാണ്. അപ്പോൾ അതല്ലാത്ത ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയ, ഒരു നിസ്കാരവുമില്ല, ഒരു നോമ്പുമില്ല, അങ്ങനെ അള്ളാഹു തആല അനുസരിക്കുന്ന ഒരു കാര്യവുമില്ലാത്ത ആളുകളുടെ അടുക്കലേക്ക് മനുഷ്യന്മാർ പോകുന്നുണ്ട്. ഗൈബ് അറിയും, അതറിയും, അങ്ങനെ സംഭവിക്കുമോ, ഇന്ന കാര്യം നടക്കുമോ, എനിക്കിന്നൊരു ജോലി തുടങ്ങാൻ പോകുന്നുണ്ട്, എന്തായിരിക്കും അവസ്ഥ. ഇവൻ ഏതെങ്കിലും ബിസിനസിന്റെ അനലിസ്റ്റ് അല്ല ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി പറഞ്ഞു തരാൻ. അങ്ങനെ പോകുന്നത് അതൊരു സബബുള്ള കാര്യമാണ്, അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഞാൻ ഇന്നൊരു ബിസിനസ് ചെയ്യാൻ പോകുന്നത് ഈ നാട്ടിൽ നടക്കുമോ, ആ വിഷയം ചോദിക്കാം. ഇതങ്ങനല്ല, ഇതൊരു വിഡ്ഢിയായ ഒന്നിനെ കുറിച്ചും അറിയാത്ത ആളുകളോട് ഗൈബിയായ നിലക്ക് ഇയാൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാൻ സാധിക്കുമെന്നുള്ള ഉദ്ദേശത്തിലാണ് ആളുകൾ പോകുന്നത്. അപ്പൊ അയാൾ നോക്കിയിട്ട് കുഴപ്പമില്ല അടുത്ത മാസം തുടങ്ങിയാൽ മതി, ഈ രൂപത്തിൽ ഗൈബിയായ കാര്യങ്ങൾ പറയും. ഇയാൾ നിസ്കരിക്കുന്നുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഒരു തരത്തിലുള്ള അമലുകളുമില്ല, അള്ളാഹുവിൽ നിന്ന് വളരെ ദൂരെയുള്ള പിശാചിന്റെ വലിയായിരിക്കും. പിയാ ഇത്തരത്തിലുള്ള ആളുകളുടെ അടുക്കലേക്ക് പോയി അവരുടെ കൈകൾ ചുംബിക്കുന്നു, അവരോട് കാര്യങ്ങൾ പറയുന്നു. ഇങ്ങനെയുള്ള ആളുകളുടെ എത്ര വലിയ ദലാലത്തിനാണ്! കാരണം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് എങ്ങനെയാണ് സാധിക്കുക? എങ്ങനെയാണ് അവർ അത്തരക്കാരായ ആളുകളുടെ അടുക്കലേക്ക് പോയി സഹായം തേടുന്നതും ഇസ്തിഗാസ തേടുന്നതും ഇസ്തിആദത്ത് നടത്തുന്നതും വരമേൽപ്പിക്കുന്നതും അങ്ങനെ പ്രതീക്ഷകൾ വെക്കുന്നതും എങ്ങനെയാണ് എന്ന കാര്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഹദീസ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. ഇവിടെ ഇമാമുൻ നവവി റഹിമഹുല്ലാ ഇത് വിശദീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് അമ്പിയാക്കൾക്ക് ഈ രൂപത്തിലുള്ള പ്രയാസങ്ങളും ഉപദ്രവങ്ങളും ഒക്കെ എന്തുകൊണ്ട് അമ്പിയാക്കൾക്കുണ്ടായി? കാരണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളാണ് അമ്പിയാക്കൾ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഒന്നാമത്തെ ആളാണ്. എന്നിട്ട് കൂടി എന്തിന് അള്ളാഹു തആല അദ്ദേഹത്തിന് ഇത്രയുള്ള പ്രയാസങ്ങൾ നൽകി എന്നുള്ളതാണ്. ധാരാളം പ്രതിസന്ധികളും പ്രയാസങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. അതിനെ വിശദീകരിച്ച് ഷർഹു സ്വഹീഹ് മുസ്ലിം ഇമാം നവവി റഹിമഹുള്ള പറയുകയാണ്, ലിയുഅലം അന്നഹും മിനൽ ബശർ, അവർ മനുഷ്യന്മാരാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ആളുകൾക്ക് മനസ്സിലാകണം അവർ മനുഷ്യന്മാർ തന്നെയാണ്. മനുഷ്യന്മാർക്ക് സംഭവിക്കുന്ന ഉപദ്രവങ്ങൾ അമ്പിയാക്കൾക്കും ലഭിക്കും. അതുകൊണ്ട് മനുഷ്യന്മാരെ പോലെയുള്ള ഒരു മനുഷ്യന്മാർ തന്നെയാണ് അമ്പിയാക്കൾ. അവർക്ക് ഉപകാര ഉപദ്രവങ്ങളൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, അത് തടുക്കാൻ സാധിക്കുകയില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. തുസീബഹും മിഹനു ദുന്യ വയത്രൗ അല അജ്സാമിഹിം മാ യത്രൗ അല അജ്സാമിൽ ബശർ, മനുഷ്യന്മാരുടെ ശരീരത്തിൽ എന്തൊക്കെയാണോ സംഭവിക്കുന്നത് അതെല്ലാം അവർക്ക് സംഭവിക്കും. ലിയതയഖനു അന്നഹും മഖ്ലൂഖൂന മർബൂബൂന, അവർ പടപ്പുകളാണ്, അള്ളാഹു തആലയുടെ തർബിയത്തിൽ അള്ളാഹുവിന്റെ പരിപാലനത്തിൽ വളരുന്നവരാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് കാണാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് അമ്പിയാക്കൾക്കെല്ലാം അള്ളാഹു തആല ഈ രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഇട്ടുകൊടുക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ ആയത്തിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകുന്ന കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടത്തേക്ക് വന്നിട്ടുള്ള പ്രയാസങ്ങൾ മാറ്റാൻ അവിടുന്ന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഇതിൽ നിന്നും ഏറ്റവും നന്നായി മനസ്സിലാക്കേണ്ടത്. അള്ളാഹു തആലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് അഞ്ചു കാര്യങ്ങളിൽ മറ്റുള്ള പടപ്പുകളിൽ നിന്ന് അഞ്ചു കാര്യങ്ങൾ, ആ കാര്യങ്ങൾ പടപ്പുകൾക്ക് ആർക്കും അള്ളാഹു തആല നൽകിയിട്ടില്ല. ആ കാര്യങ്ങൾ ഉള്ള ആളുകൾ മാത്രമാണ് ഇബാദത്തിന് അർഹൻ എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. ഒന്ന്, അള്ളാഹു തആലക്ക് മാത്രമാണ് പടക്കുവാനുള്ള അവകാശം, ബാക്കിയുള്ള ആളുകൾക്ക് ആർക്കും അതിന് സാധിക്കുന്നില്ല. എത്ര നിസാര വസ്തുക്കളായാലും അതിനവർക്ക് സാധിക്കുന്നില്ല. അത് നമ്മൾ ഈ ആയത്തിൽ കണ്ടു. രണ്ടാമത്തത്, മുഴുവൻ മനുഷ്യരും മഖ്ലൂക്കുകളും മർബൂബുകളുമാണ്, അള്ളാഹു തആലയുടെ പരിപാലനത്തിന്റെ കീഴെയുള്ള ആളുകളാണ്, പടപ്പുകളാണ്. മൂന്ന്, അവർക്ക് ഒരാളെയും സഹായിക്കാൻ സാധിക്കുന്നില്ല, സ്വന്തത്തിന് പോലും സഹായിക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ നാല്, അവരൊന്നിനെയും ഉടമപ്പെടുത്തുന്നില്ല, അവരൊന്നിനെയും ഉടമപ്പെടുത്തുന്നില്ല. നാലാമത്തത്, അവർക്ക് സ്വന്തത്തിനെ സഹായിക്കാൻ സാധിക്കുന്നില്ല. അഞ്ച്, അവരൊന്നിനെയും ഉടമപ്പെടുത്തുന്നില്ല. അപ്പൊ അള്ളാഹു തആലക്ക് ഇതെല്ലാം ഉള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അവൻ എല്ലാത്തിനെയും പടക്കുന്നവനാണ്. അവൻ ഒരു മർബൂബല്ല, അവനൊരു പരിപാലനവും ആവശ്യമില്ല. അവൻ ഖാലിഖാണ്, അവൻ റബ്ബാണ്. അതുപോലെ തന്നെ അവന് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സ്വന്തം കാര്യത്തിന് അവൻ മറ്റൊരാളെയും ആവശ്യവുമില്ല, അവൻ എല്ലാ കാര്യങ്ങളും ഉടമപ്പെടുത്തുന്നവനാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കപ്പെടുന്ന ഈ വസ്തുക്കൾ ആരുമാകട്ടെ, വസ്തുക്കൾ മനുഷ്യരാരുമാകട്ടെ, അവരാരും ഈ പറയുന്ന അഞ്ച് കാര്യങ്ങളിൽ ഒന്നുപോലും അവർക്കില്ല. അപ്പൊ അഞ്ച് ദുർബലതയുമുള്ള ആളുകൾ എന്തു പറയാനാണ്? അവരൊന്നിനെ ഉടമപ്പെടുത്തുന്നില്ല എന്നുള്ള ഒരൊറ്റ ദുർബലത തന്നെ അവർക്ക് മതിയായതാണ്, അവർക്കൊന്നും കൊടുക്കാൻ സാധിക്കുകയില്ല എന്നുള്ളത്. എന്നാൽ ഈ അഞ്ച് ദുർബലതയും ഈ ആളുകൾക്കെല്ലാം തന്നെയുണ്ട് എന്നതാണ് വസ്തുത എന്ന് കാണാൻ സാധിക്കും. അടുത്തതായിട്ട് കൊടുത്തത് ഇതേ ആയത്തിന്റെ അവതര പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ഹദീസാണ്. ആ ഹദീസ് കാണാം. വഫീഹി അൻ ഇബ്നു ഉമർ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുകയാണ്, അന്നഹു സമിഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി അദ്ദേഹം കേട്ടു എന്ന്. ഇദാ റഫഅ റസഹു മിനർ റുകൂഇ ഫിർ റകഅത്തിൽ അഖീറ മിനൽ ഫജ്ർ, ഫജ്റിന്റെ അവസാന റക്കായത്തിൽ നിന്നും, അവസാന റക്കായത്തിൽ രണ്ടാമത്തെ റക്കായത്തിലെ അവസാനത്തെ റുക്കുവിൽ നിന്നും ഉയർന്നു കഴിഞ്ഞാൽ, അവിടുന്ന് പറയുമായിരുന്നു, അല്ലാഹുമ്മ അൽ ഫുലാനൻ വ ഫുലാന, അല്ലാഹു ഇന്ന ഇന്ന ആളുകളെ നീ ശപിക്കണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു എന്നുള്ളതാണ്. ബഅദമാ യഖൂലു സമിഅ അല്ലാഹു ലിമൻ ഹമിദ റബ്ബന വലക്കൽ ഹംദ്, അഥവാ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞു ഉയർന്ന് റബ്ബന വലക്കൽ ഹംദ് എന്ന് പറഞ്ഞതിന് ശേഷം അവിടുന്ന് കുനൂത്ത് നടത്താറുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നത് നവാസിലിന്റെ കുനൂത്ത് എന്നുള്ളതാണ്, അഥവാ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നടത്തുന്ന ദുആ. അപ്പൊ മുശ്രിക്കുകളായ ആളുകൾ സഹാബത്തിന് ഒരുപാട് രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഏൽപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഇന്ന ആളുകൾക്ക് ശാപമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഫഅൻസലല്ലാഹു തആല, അല്ലാഹു തആല അപ്പോൾ ആയത്തിറക്കി, ലൈസ ലക മിനൽ അംരി ഷൈഉം, താങ്കൾക്ക് കാര്യങ്ങളുടെ വിഷയത്തിൽ ഒരു അവകാശവും താങ്കൾക്കില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കി എന്നുള്ളതാണ്. ഇത് ആരെയൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തത് എന്ന് കാണാം. ചില റിവായത്തിൽ അത് വ്യക്തമായിട്ട് തന്നെ വന്നിട്ടുണ്ട്, അല്ലാഹുമ്മ അൽ അബാ സുഫിയാൻ, അല്ലാഹു അബൂ സുഫിയാൻ ശാപം ഉണ്ടാകണം, അല്ലാഹുമ്മ അൽ ഹാരിസ് ബിൻ ഹിഷാം, ഹാരിസ് ബിൻ ഹിഷാമിൻ, അല്ലാഹുമ്മ അൽ സുഫിയാൻ ബിനു സഫ്വാൻ ബിനു ഉമയ്യ, സഫ്വാൻ ബിനു ഉമയ്യ, ഇവർ മൂന്ന് പേരും പിന്നീട് ഇസ്ലാം സ്വീകരിച്ച ആളുകളാണ്. റളിയല്ലാഹു അൻഹും. എന്നാൽ അല്ലാഹു റസൂലിന് ഗൈബ് അറിയില്ല, ഇവർ പിന്നീട് ഇസ്ലാം സ്വീകരിക്കുമെന്നോ ഇവർക്ക് മാറ്റങ്ങൾ ഉണ്ടാകുമെന്നോ അല്ലാഹുവിന്റെ റസൂലിനെ അറിയില്ല. അല്ലാഹുവിന്റെ റസൂൽ അവരും അവരെ കൊണ്ടുള്ള പ്രയാസങ്ങൾ സഹികെട്ടപ്പോൾ മുസ്ലിമികൾക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ ഉഹദിലൊക്കെ ഉണ്ടാക്കിയ വ്യക്തിയായിരുന്നു അബൂ സുഫിയാൻ. അദ്ദേഹം പിന്നീടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. റളിയല്ലാഹു അൻഹു, അദ്ദേഹം ധാരാളം പ്രയാസങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോടുള്ള അനുകമ്പ കാരണത്താൽ അവർക്കാണ് കൂടുതൽ പ്രയാസം ഉണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഷർറില്ലാതിരിക്കാൻ അല്ലാഹുവിന്റെ റഹ്മത്ത് അവരിൽ നിന്നും അകലട്ടെ എന്നുള്ള ദുആ, അതാണ് ലഅന എന്ന് പറഞ്ഞാൽ ശാപ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതാണ്, അല്ലാഹുവിന്റെ ഒരു റഹ്മത്തും അവരിൽ ഇല്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. പക്ഷെ അല്ലാഹു തആലയുടെ ഉദ്ദേശം വേറെയായിരുന്നു. അല്ലാഹു തആലയുടെ നിയന്ത്രണം, അല്ലാഹു തആല ഉദ്ദേശിച്ചത് മറ്റൊരു കാര്യമാണ്. അതുകൊണ്ട് പറഞ്ഞു, താങ്കൾക്ക് അവരുടെ വിഷയത്തിൽ യാതൊന്നും തന്നെ പറയാൻ അവകാശമില്ല, താങ്കൾ അത് പറയേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല ഈ ആയത്തിറക്കി തിരുത്തുകയാണ്. ഇത് എത്ര വ്യക്തമായ കാര്യമാണ്! എന്താണ് സംഭവിക്കുന്നത്, എന്തായിരിക്കും നന്മ, എന്തായിരിക്കും തിന്മ എന്ന്, ഭാവിയിൽ എന്തായിരിക്കും ഉണ്ടാകുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും അതിന് സാധിക്കുന്നില്ല എങ്കിൽ, ഏറ്റവും അഫ്ളലുൽ ഖൽഖായിട്ട് പോലും അവിടുന്ന് സാധിച്ചിട്ടില്ല എങ്കിൽ ബാക്കിയുള്ള ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അവരോട് എങ്ങനെയാണ് നന്മ തിന്മകളുടെ കാര്യത്തിൽ ചോദിക്കുക എന്ന കാര്യമാണ് ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അടുത്ത അതും ഒരു റിവായത്താണ്, വഫീ റിവായത്തിൻ, അടുത്ത കൊടുത്തതും വഫീ റിവായത്തിൻ, യദ്ഉ അലാ സഫ്വാൻ ഇബ്നു ഉമയ്യ വ സുഹൈൽ ഇബ്നു അംർ വൽ ഹാരിസ് ഇബ്നു ഹിഷാം ഫനസലത് ലൈസ മിനൽ അംരി ഷൈഅ. ഇവിടെ മൂന്ന് സഹാബികൾ വേറെയാണ് പറഞ്ഞത്. ഒന്ന്, അഥവാ ഇവിടെ അബൂ സുഫിയാനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, അത് നാലാമത്തെ വേറൊരു ഹദീസിൽ വേറൊരു റിവായത്തിൽ വന്നതാണ്. സഫ്വാൻ ഇബ്നു ഉമയ്യയെയും അതുപോലെ സുഹൈൽ ഇബ്നു അംറിനെയും ഹാരിസ് ഇബ്നു ഹിഷാമിനെയും എതിരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, അപ്പോൾ ഈ ആയത്ത് ഇറങ്ങി എന്നുള്ളതാണ്. മനസ്സിലാക്കിയതുപോലെ തന്നെ ഇവർ എല്ലാവരും തൗബ ചെയ്യുകയും അല്ലാഹു തആല അവരുടെ തൗബ സ്വീകരിക്കുകയും അങ്ങനെ അവർ ഇസ്ലാമിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നും, ഈ രണ്ട് റിവായത്തിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവർക്കാർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇവരെ കുറിച്ചിട്ട് ആർക്കും ഇവർക്ക് എന്ത് സംഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. ഇവർ ഇസ്ലാമിന്റെ ശത്രുക്കൾ തന്നെ ആയി തുടരും, അതുകൊണ്ട് ഇവർക്ക് വിജയം ഉണ്ടാവുകയില്ല എന്നാണ് അവിടുന്ന് ധരിച്ചത്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വളരെ കൃത്യമായി താങ്കൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ അറിയുകയില്ല എന്ന് അറിയിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അവസാനം കൊടുത്തിട്ടുള്ളത് ഒരു ഹദീസാണ്, ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിവായത്ത് ചെയ്ത ഒരു ഹദീസാണ് ഉള്ളത്. ആ ഹദീസ് ഇപ്രകാരമാണ്, വഫീഹി അൻ അബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹീന അൻസല അല്ലാഹു അലൈഹി വഅൻദിർ അശീറതകൽ അഖ്റബീൻ. അല്ലാഹു തആല വഅൻദിർ അശീറതകൽ അഖ്റബീൻ, താങ്കളുടെ കുടുംബക്കാരെ, താങ്കളുടെ ഏറ്റവും അടുത്ത ആളുകളെ താങ്കൾ താക്കീത് ചെയ്യുക, അടുത്ത ബന്ധുക്കൾക്ക് താങ്കൾ താക്കീത് നൽകുക എന്ന് ഖുർആനിൽ അല്ലാഹു തആല ആ ആയത്ത് ഇറക്കിയപ്പോൾ ഫസഅദ സഫാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലയുടെ മുകളിലേക്ക് കയറി. ഫഖാൽ, അത് തുടക്കഘട്ടത്തിലാണ് ഇസ്ലാമിന്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചതിനു ശേഷമുള്ള തുടക്കഘട്ടത്തിലാണ്. യാ മഅശറ ഖുറൈശിൻ, ഓ ഖുറൈശുകളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉച്ചത്തിൽ വിളിക്കുകയുണ്ടായി. സഹാബി പറയുന്നുണ്ട് ഔ കലിമത്തിൻ നഹ്വഹ, അല്ലെങ്കിൽ അതുപോലെയുള്ള വാക്ക്, അഥവാ അവർക്ക് എന്തോ മറ്റെന്തോ വിളിച്ചോ എന്ന സംശയം കാരണത്താൽ അവരങ്ങനെ വളരെ കൃത്യമായി സൂക്ഷ്മമായി പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇഷ്തറു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ വാങ്ങുക, അഥവാ നരകത്തിൽ നിന്നും നിങ്ങൾ ഇബാദത്തുകൾ കൊണ്ട്, തൗഹീദ് കൊണ്ട്, സാലിഹായ പ്രവർത്തനങ്ങൾ കൊണ്ട് നരകത്തിൽ നിന്നും നിങ്ങളുടെ ശരീരത്തെ കാത്തുക. ലാ ഉഗ്നി അൻകും മിനല്ലാഹി ഷൈആ, ലാ ഉഗ്നി അൻകും മിനല്ലാഹി ഷൈആ, അള്ളാഹുൽ നിന്നും എനിക്ക് നിങ്ങൾക്കൊരു ഉപകാരവും ചെയ്തു തരാൻ സാധിക്കുകയില്ല. ഇതാണ് ഈ ഹദീസിന്റെ പ്രധാനപ്പെട്ട വിഷയം. അള്ളാഹുൽ നിന്നും എനിക്ക് നിങ്ങൾക്ക് ഒരു ഉപകാരം, മിനല്ലാഹി ഷൈഅൻ, ഒരു കാര്യം എനിക്ക് ചെയ്തു തരാൻ സാധിക്കുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. എന്നിട്ട് ഓരോ കുടുംബങ്ങളെയും പ്രത്യേകം പ്രത്യേകം വിളിച്ചു. യാ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ്, ലാ ഉഗ്നി അൻക മിനല്ലാഹി ഷൈഅ, അള്ളാഹുവിൽ നിന്ന് ഒരു ഉപകാരവും എനിക്ക് ചെയ്തു തരാൻ സാധിക്കുകയില്ല. യാ സഫിയത്തു അമ്മത്ത് റസൂലില്ലാ, സഫിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പയുടെ സഹോദരിയാണ്, അവരെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ലാ ഉഗ്നി മിനല്ലാഹി ഷൈഅ, എനിക്ക് അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാൻ സാധിക്കുകയില്ല. അവസാനം അവിടുത്തെ മകളെ തന്നെ വിളിച്ചു, വയാ ഫാത്തിമത്തു ബിൻത മുഹമ്മദ്, മുഹമ്മദിന്റെ മകൾ ഫാത്തിമ, സലിനി മിൻ മാലി മാഷിയത്ത്, നീ എന്റെ സമ്പത്ത് വല്ലതും ചോദിക്കുകയാണെങ്കിൽ എന്നോട് ചോദിച്ചോളൂ, അത് ഞാൻ തരാം. ലാ ഉഗ്നി അൻകി മിൻ അല്ലാഹി ഷൈഅ, അള്ളാഹുവിൽ നിന്നും എനിക്ക് നിങ്ങൾക്കൊരു ഉപകാരം ചെയ്യാൻ സാധിക്കുകയില്ല. നാളെ ഖിയാമത്ത് നാളിൽ എത്തിയാൽ നിങ്ങളുടെ അടുക്കൽ അമലുകൾ ഇല്ല എങ്കിൽ എനിക്കൊരു അമല് തരാനോ, നിങ്ങൾ എന്തെങ്കിലും ഒരു രൂപത്തിൽ അള്ളാഹുവിന്റെ ശിക്ഷക്ക് പാത്രമാകുന്നെങ്കിൽ എനിക്ക് അതിൽ നിന്നും കാത്തു രക്ഷിക്കാനോ എനിക്ക് സാധിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്ന ഹദീസാണിത്. ഇത് കെട്ടുകഥകളല്ല, ഇത് ബുഖാരിയിലും മുസ്ലിമിലുമുള്ള വളരെ സഹീഹായ ഹദീസിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു ലാ ഉഗ്നി അൻകും മിൻ അല്ലാഹി ഷൈഅ, എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ നിങ്ങൾക്ക് ഒന്നും ചെയ്തു തരാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറയുമ്പോൾ വിവരമില്ലാത്ത ആളുകൾ പോയി അള്ളാഹുവിന്റെ റസൂലിനോട് എനിക്ക് പ്രയാസം നീക്കിത്തരണമേ, സ്വർഗത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ, സ്വർഗത്തിലേക്ക് ഞങ്ങളെ കൈപിടിക്കണമേ, നരകത്തിൽ ഞങ്ങളെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് എത്ര വലിയ ദുൽമാണ്, എത്ര വലിയ അക്രമമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അവൻ അപമര്യാദയായി പെരുമാറി, കാരണം അവിടുന്ന് പറഞ്ഞതിനെതിരായി മാറി. അതിനു മുമ്പ് അവൻ അള്ളാഹുവിനോട് ഏറ്റവും മോശമായി അവൻ പ്രവർത്തിച്ചു, ശിർക്ക് ചെയ്തു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ പറഞ്ഞ തെളിവുകളെല്ലാം തന്നെ ഇത് ഉപകാരമോ ഉപദ്രവമോ അത് ചെയ്തു തരാൻ അള്ളാഹു തആലക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ബോധ്യപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മൾ അതിന് കഴിവില്ലാത്ത മറ്റുള്ള ആളുകളുടെ ഓരോന്നിനെയും എടുത്തെടുത്ത് പറഞ്ഞിട്ടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉദാഹരണം തന്നെ നമുക്ക് മതിയായതാണ്. കാരണം അവിടുത്തേക്ക് ഇതൊന്നും ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ അവിടത്തേക്കാളും വലിയ ഏതെങ്കിലും വലിയുണ്ടോ? അവിടത്തേക്കാളും വലിയ ഏതെങ്കിലും സാലിഹുണ്ടോ? അവിടത്തേക്കാളും വലിയ ഏതെങ്കിലും ഷഹീദുണ്ടോ? ആരുമില്ല. അവിടത്തേക്ക് ഇത് സാധിക്കുകയില്ല എങ്കിൽ മറ്റൊരാൾക്കും സാധിക്കുകയില്ല എന്നുള്ള പാഠമാണിത്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനുള്ളത്. എന്നാൽ വളരെ ഖേദകരമാണ്, ആ അമ്പിയാക്കളെക്കാളും വലിയ സ്ഥാനമുണ്ട് ഔലിയാക്കൾക്ക് എന്നില്ലാ കഥകൾ ഉണ്ടാക്കി അമ്പിയാക്കൾക്ക് അമ്പിയാക്കളെക്കാളും ചില ഔലിയാക്കൾക്ക് കഴിവുണ്ട്, അവർ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നുണ്ട്, അതിന്റെ നിയന്ത്രണം അവർക്കുണ്ട് എന്ന രൂപത്തിൽ അവരെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് അവരോട് തന്നെ പ്രാർത്ഥിക്കുന്ന അവസ്ഥ, അതൊരു സാധാരണ ബുദ്ധിയുള്ള ആളുകൾക്ക് പോലും അതിന്റെ ദുർബലത, അതല്ലെങ്കിൽ ആ വാദങ്ങളുടെ പൊട്ടത്തരം മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് എന്ന് നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക, നിങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന വിഗ്രഹങ്ങളാകട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഖബറുകളിലുള്ള വ്യക്തികളാകട്ടെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന മരങ്ങളാകട്ടെ, നിങ്ങൾ അഭയം തേടുന്ന ഉറുക്കുകളാകട്ടെ, ഇതിനൊന്നും തന്നെ നിങ്ങൾക്കൊരു ഉപകാരം ചെയ്തു തരാനോ നിങ്ങളിൽ നിന്നൊരു ഉപദ്രവം തട്ടി നീക്കാനോ സാധിക്കുകയില്ല. ഇവർക്കൊന്നും അതിനുള്ള കഴിവില്ല. ഇവരെല്ലാവരും അള്ളാഹുവിന്റെ ആവശ്യക്കാരായ അള്ളാഹുവിന്റെ പടപ്പുകളായ ആളുകളാണ്. എല്ലാം കൊടുക്കുവാനും അത് അള്ളാഹു തആലക്ക് മാത്രമാണ്. എല്ലാ ഉപദ്രവങ്ങളും നീക്കിത്തരാനും അത് അള്ളാഹു തആലക്ക് മാത്രമാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിനോട് മാത്രം നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇത് നമ്മൾ ഓരോ നിസ്കാരത്തിന് ശേഷം അള്ളാഹുവിനോട് പറയുന്ന കാര്യമാണ്. അള്ളാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. അള്ളാഹുവേ, നീ നൽകുന്നത് തടയാൻ ഒരാളുമില്ല, അതുപോലെ നീ തടഞ്ഞത് നൽകാനും ആരുമില്ല. ഇത് ഓരോ തവണയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഫർള് നിസ്കാരത്തിന് ശേഷം നമുക്ക് പറയാനായി സുന്നത്തായി നിശ്ചയിച്ച ദിക്റിൽപ്പെട്ടതാണ്. അതിൽ വ്യക്തമായി നമ്മളിത് പ്രഖ്യാപിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാത്ത ആളുകൾ ഇതിനു ശേഷം അതാ ആ നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെയുള്ള ഖബറുകളിലേക്കും ഇങ്ങനെയുള്ള വ്യക്തികളിലേക്കും അവരുടെ കൈകൾ ഉയർത്തുന്നു, അതിലേക്ക് യാത്രകൾ നടത്തുന്നു. കാരണം എന്താണ് ചെയ്യുന്നത്, എന്താണ് ഖുർആനിലുള്ളത്, എന്താണ് ഹദീസിലുള്ളത്, ഇതൊന്നും ചിന്തിക്കാനോ ഇതിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളാനോ അവർക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങളുടെ അവസ്ഥ നന്നാക്കി നൽകുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതൽ നാഫിആയ ഉപകാരപ്രദമായ ഇൽമു പഠിക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ആളുകളിലേക്ക് എത്തിക്കാനുമുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു ഇലൈക്.